നമസ്കാരം. ശ്രീ ബൈജു മത്തായി. ഈ വർഷത്തെ ബജറ്റിലുള്ള നികുതി നിർദ്ദേശങ്ങളും മാറ്റങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആദായ നികുതിയിൽ എന്ത് മാറ്റമുണ്ടാകും എന്നുള്ള കാര്യമാണ്. എല്ലാവരും നോക്കുന്നത് തന്നെയായിരിക്കും. ഈ വർഷത്തെ 2017-2018 സാമ്പത്തിക വർഷത്തെ ആദായ നികുതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
ആദായ നികുതിയിൽ അടിസ്ഥാന നിരക്കുകളിൽ ഗവൺമെന്റ് ഈ വർഷം വ്യത്യാസങ്ങൾ വരുത്തുന്നില്ല. അടിസ്ഥാന നിരക്കുകൾ അതേപടി തന്നെ തുടരുകയാണ്. നിലവിലുള്ള അടിസ്ഥാന നിരക്ക് ആദ്യത്തെ $18,200 വരെ ടാക്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. $18,200 മുതൽ $37,000 വരെ ഉള്ളവർക്ക് 19% ടാക്സ് ഉണ്ട്. 37,000 മുതൽ 87,000 വരെ ഇൻകം ഉള്ളവർക്ക് 32.5% ടാക്സ്. 87,000 മുതൽ $180,000 വരെ വരുമാനം ഉള്ളവർക്ക് 37%. ഇങ്ങനെയാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ടാക്സ് ബ്രാക്കറ്റ്. ഗവൺമെന്റ് ഈ വർഷവും അതേ രീതിയിൽ തന്നെ ഇത് തുടരുകയാണ്. അടിസ്ഥാന നിരക്കുകളിൽ ഒരു വ്യത്യാസവും വരുത്തുവാൻ ഈ വർഷം ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം അങ്ങനെ അപ്രകാരം ചെയ്തിട്ടില്ല.
ഈ സാധാരണ ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ നാണയപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ബ്രാക്കറ്റ് ക്രീപ്പിംഗ് ഒഴിവാക്കാൻ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരാറുണ്ടല്ലോ, ഇത്തവണ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല?
ഇല്ല, അപ്രകാരം മാറ്റങ്ങളൊന്നും അതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഇൻഫ്ലേഷൻ എടുത്തുകൊണ്ട് ഉള്ള വ്യത്യാസം ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല.
ഓക്കെ, ഈ ഇൻകം ടാക്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നേക്കുന്നത് മെഡിക്കെയർ ലെവി വർധനമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെഡിക്കെയർ ലെവി ഇപ്പോൾ തന്നെ ഈടാക്കുന്നതിൽ ഒരു വർധനവ് വരുത്തും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ. എപ്പോഴാണ് ഈ വർധനവ് വരുന്നത്? അത് എത്രത്തോളം വർധനമാണ്? അത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്?
ഞാൻ മുൻ പറഞ്ഞ അടിസ്ഥാന ടാക്സ് നിരക്ക് കൂടാതെ 2% മെഡിക്കെയർ ലെവിയും ഗവൺമെന്റ് വരുമാനത്തിൽ ഈടാക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മെഡിക്കെയർ സംവിധാനത്തിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ 2% എന്നുള്ളത് 2.5% വർദ്ധിപ്പിക്കുമെന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ഈ ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ അത് ഉടനെ പ്രാബല്യത്തിൽ വരുന്നില്ല. 2019-20 സാമ്പത്തിക വർഷത്തിൽ മാത്രമേ ഈ വർധനവ് പ്രാബല്യത്തിൽ വരുള്ളൂ. അപ്പോൾ അത് 2.5% മെഡിക്കെയർ ലെവി വർദ്ധിക്കും ഈ അടിസ്ഥാന നിരക്കുകൾ കൂടാതെ.
ഓക്കെ, അപ്പൊ ഇത് എല്ലാ ശമ്പളക്കാരെയും ഇത് ബാധിക്കുന്ന വിഷയമായിരിക്കും ഈ മെഡിക്കെയർ ലെവിയിൽ ഉണ്ടാകുന്ന വർധനവ്?
മെഡിക്കെയർ ലെവി ഒരു ആപ്ലിക്കബിൾ ആവുന്ന ഒരു 22,000 ഇൻകം തൊട്ട് മെഡിക്കെയർ ലെവി അപ്ലൈ ചെയ്ത് തുടങ്ങും. ഓരോരുത്തരുടെ ഇൻകത്തില് അത് ആപ്ലിക്കബിൾ ആയി തുടങ്ങുന്ന അവിടം തൊട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. അത് ഏകദേശം ഒരു കണക്ക് പറഞ്ഞാല് 25,000 ഒരു വരുമാനം, വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി $125 അധികം കൊടുക്കേണ്ടി വരും തന്റെ ടാക്സിൽ ഈ മെഡിക്കെയർ ലെവിയുടെ വർധനവ് മൂലം. ഒരു $80,000 ഇൻകം, ഒരു വർഷത്തിൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരാള് $425 തന്റെ ടാക്സിൽ അധികമായിട്ട് കൊടുക്കേണ്ടി വരും ഈ മെഡിക്കെയർ ലെവിയിലെ വർധനവ് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ.
ഓക്കെ, അതായത് ഒരു വർഷം 25,000 നേടുന്ന ശമ്പളം ലഭിക്കുന്ന ഒരാളാണെങ്കിൽ $125, 80,000 ആണെങ്കിൽ $425 അധികം കൊടുക്കേണ്ടി വരുന്നുള്ളൂ.
അധികം വർധനവ് വരും,
വർധനവ് ഉണ്ടാകും
നിലവിൽ കൊടുക്കുന്ന ടാക്സിനേക്കാൾ.
$180,000 കൂടുതൽ ശമ്പളമുള്ളവർക്കാണെങ്കിൽ മെഡിക്കെയർ ലെവിക്ക് പുറമെ മറ്റ് ചില നികുതികൾ കൂടി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നല്ലോ, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ?
$180,000 ഇൻകം നേടുന്നവരിൽ നിന്ന് ടെമ്പററി ബഡ്ജറ്റ് റിപ്പയർ ലെവി എന്നുള്ള പേരില് 2% ഒരു ലെവി ഈടാക്കിയിരുന്നു ഗവൺമെന്റ്. അത് 180,000 ഇൻകത്തിന് മുകളിൽ വരുമ്പോൾ മാത്രമേ അത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അത് ഈ വർഷവും അതുപോലെ തന്നെ തുടരുകയാണ്. അത് ഈ വർഷവും അത് കൊടുക്കേണ്ടി വരും. 2% ബഡ്ജറ്റ് റിപ്പയർ ലെവി, ബഡ്ജറ്റിന്റെ ഉള്ള ഒരു ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അത് ഈടാക്കുന്നുണ്ട്. അത് ഈ വർഷവും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്.
ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നെഗറ്റീവ് ഗിയറിംഗുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് പലയിടത്തും റിപ്പോർട്ടുകൾ വായിക്കുകയുണ്ടായി. ഒരുപക്ഷെ മലയാളികളെയും ഒരുപാട് പേരെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണത്. നെഗറ്റീവ് ഗിയറിംഗുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ളവരുടെ നെഗറ്റീവ് ഗിയറിംഗുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്?
നെഗറ്റീവ് ഗിയറിംഗ് ഗവൺമെന്റ് തുടരുന്നു. അത് വളരെ പ്രയോജനമാണ്. നെഗറ്റീവ് ഗിയറിംഗ് അനേകർ ക്ലെയിം ചെയ്യുന്ന ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ്. ഒരു റെന്റൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നെഗറ്റീവ് ഗിയറിംഗ് എന്നുള്ള ഒരു പ്രയോജനകരമായ ഒരു ടാക്സ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. ഈ വർഷം അത് തുടരുന്നുവെങ്കിലും ചെറിയ രണ്ട് വ്യത്യാസങ്ങൾ ഈ ടാക്സിൽ ഗവൺമെന്റ് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാമതായി, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ളവർക്ക് ചില യാത്രാ ചെലവുകൾ അതിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുവാൻ നമ്മെ ടാക്സ് ഓഫീസ് അനുവദിച്ചുകൊണ്ടിരുന്നു. അതായത് ആ പ്രോപ്പർട്ടി, തന്റെ റെന്റൽ പ്രോപ്പർട്ടി, റെന്റിന് കൊടുത്തിരിക്കുന്ന ആ വീട് ഇൻസ്പെക്ട് ചെയ്യുവാനോ, മാത്രമല്ല അതിന്റെ എന്തെങ്കിലും മെയിന്റനൻസ് ചെയ്യുവാനോ, അല്ല റെന്റ് കൊടുത്തിരിക്കുന്നത്. അവരിൽ നിന്ന് റെന്റ് കളക്ട് ചെയ്യുവാനോ പോകുന്ന യാത്ര ചെലവുകൾ നമുക്ക് ക്ലെയിം ചെയ്യുവാൻ കഴിയുമായിരുന്നു മുൻ വർഷങ്ങളിൽ. അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ, അതായത് 2017-18 മുതൽ ഇപ്രകാരമുള്ള യാത്രാ ചെലവുകൾ ചെലവുകളായി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ മേൽ ക്ലെയിം ചെയ്യുവാൻ അനുവദിക്കുകയില്ല നെഗറ്റീവ് ഗിയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിലെ ചില ആസ്തികൾ, നാം ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം, അതായത് ഓരോ വർഷവും അതിന് ഉണ്ടാവുന്ന കാൽപ്പഴക്കം തേയ്മാനം നമുക്ക് ക്ലെയിം ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അതിലെ ചില ആസ്തികൾ, അതായത് വാഷിംഗ് മെഷീന്, ഫാന് ഇങ്ങനെയുള്ള ചെറിയ അസറ്റുകൾ, ചെറിയ എക്യുപ്മെന്റുകൾ, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വീട് റെന്റിന് കൊടുത്തിരിക്കുന്ന വ്യക്തി വാങ്ങിയതാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി മുതൽ അത് ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു ഇന്റഗ്രിറ്റി മെഷർ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ആപ്ലിക്കബിൾ ആക്കുകയാണ്. അതായത് പല ഉടമസ് ഈ വീട് പലരും വിറ്റ് വിറ്റ് പോകുമ്പോൾ ഓരോരുത്തരും ഇത് ക്ലെയിം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു ടാക്സ് ഓഫീസിന്റെ. അതുകൊണ്ട് ഇത് വാങ്ങിയ ആൾക്ക് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇത് മാറുകയാണെന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ആ ഒരു മാറ്റം വന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഇപ്പോ വീടിന്റെ കാലപ്പഴക്കം പ്രശ്നമല്ല എന്ന് തോന്നുന്നു, അല്ലെ? വീടിന്റെ കാലപ്പഴക്കം വീണ്ടും
ക്ലെയിം ചെയ്യാം, വീടിന്റെ കാലപ്പഴക്കത്തിനെ അത് ബാധിക്കില്ല. അതുപോലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, അനേക വർഷങ്ങൾ ക്ലെയിം ചെയ്യേണ്ട അസറ്റുകളെയും അത് ബാധിക്കുകയില്ല.
എന്തൊക്കെയായിരിക്കും അത്?
ഇപ്പോ വീടിലെ പ്രധാന, ഇപ്പം കുക്ക് ടോപ്പ്, ഓവൻ, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ അനേകം വർഷങ്ങൾ കൊണ്ട് ക്ലെയിം ചെയ്യുന്ന ചെലവുകളാണ്. ചെറിയ ചെറിയ ചില അസറ്റുകളുണ്ട്, ഒരു വർഷം കൊണ്ട് എഴുതി തള്ളാവുന്ന, അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് എഴുതി തള്ളാവുന്ന അസറ്റുകളുണ്ട്, ചെറിയ ചെലവുകളുള്ള. ഇപ്രകാരം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു ഫാനോ, അതൊക്കെ വളരെ കുറഞ്ഞ ചെലവാണ്, ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനകം എഴുതിത്തീരുന്ന എക്യുപ്മെന്റുകളാണ്, ഡിപ്രിസിയേറ്റ് ചെയ്യാവുന്ന അസറ്റുകളാണ്. അത് ഒരു ഓണർ 4 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ അടുത്ത ഓണർ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോഴും ഇതേ അസറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യപ്പെടുന്ന കാര്യം ഒഴിവാക്കുവാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. വളരെ ചെറിയ അസറ്റുകൾ.
ഓക്കെ, അപ്പൊ ഇത് പുതുതായിട്ട് വീട് മേടിക്കുന്നവർക്ക് മാത്രമായിരിക്കുമോ ബാധകം, അതോ നിലവിൽ വീട് മേടിച്ചവർക്കും ഇത് ബാധകമായിരിക്കുമോ?
ഇനി മുതലുള്ള അസറ്റുകളെയാണ്, ഈ ബഡ്ജറ്റ് നൈറ്റിന് ശേഷം പുതിയതായി വാങ്ങുന്ന അസറ്റുകളെയാണ് ഇത് ബാധിക്കുക.
അതായത് ഇപ്പോൾ അതിന് മുൻപ് മേടിച്ചൊരു വീട്ടിൽ കഴിഞ്ഞ വർഷം കുറച്ച് ക്ലെയിം ചെയ്തു, ഇനി അടുത്ത വർഷം ക്ലെയിം ചെയ്യണമെങ്കിൽ അത് ബാധിക്കില്ല?
ഇല്ല, ബാധിക്കില്ല. ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രിസിയേഷൻ ഷെഡ്യൂളുകൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവർക്ക് ക്ലെയിം ചെയ്യാം. അതെ, ബഡ്ജറ്റ് നൈറ്റിന് ശേഷം വാങ്ങുന്ന അസറ്റുകൾ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഓക്കെ, ഈ യാത്രയുടെ കാര്യം പറയുകയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് വീടിന്റെ മെയിന്റനൻസിനോ അല്ലെങ്കിൽ വാടക പിരിക്കാനോ പോകുന്നതിനുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കി ഏതെങ്കിലും തരത്തിലുള്ള യാത്ര അല്ലെങ്കിൽ യാത്ര കൊണ്ട് ക്ലെയിം ചെയ്യാവുന്ന മാർഗങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ?
ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയോടുള്ള ബന്ധത്തിൽ യാത്ര ക്ലെയിം ചെയ്യാൻ മറ്റ് മാർഗങ്ങൾ അനുവദിച്ചിട്ടില്ല. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ യാത്ര ചെലവുകൾ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന, തന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന,
പൂർണ്ണമായും വ്യത്യസ്തമായ കാര്യമാണല്ലോ. നെഗറ്റീവ് ഗിയറിംഗിൽ അത് ഒട്ടും തന്നെ അനുവദിച്ചിട്ടില്ല ഇനി.
ഇല്ല, നെഗറ്റീവ് ഗിയറിംഗിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയോടുള്ള ബന്ധത്തിൽ അത് ഇനി മുതൽ ഒട്ടും അനുവദിക്കില്ലെന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു ജോലിക്കായി ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാറുണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ?
ജോലിക്ക്, അതായത് ചെറിയ ബിസിനസ് സംരംഭകര് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ABNൽ ജോലി ചെയ്യുന്നവര്, അവർക്കൊക്കെ കഴിഞ്ഞ വർഷത്തിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഒറ്റ വർഷം തന്നെ $20,000 വരെയുള്ള അസറ്റ് ഡിപ്രിസിയേറ്റ് ഒരു വർഷത്തിൽ തന്നെ ക്ലെയിം ചെയ്ത്, അല്ലെങ്കിൽ പൂർണ്ണമായി ചെലവ് ഡിപ്രിസിയേറ്റ് ചെയ്യാൻ, പൂർണ്ണമായി അത് ക്ലെയിം ചെയ്യാൻ അവരെ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് പ്രകാരം ഒരു ആനുകൂല്യം കൊടുത്തിരുന്നു. അതായത് സാധാരണ $20,000 വിലയുള്ള അസറ്റിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 വർഷമായിരിക്കാം, 10 വർഷം. പക്ഷെ അവർക്ക് ഒറ്റ വർഷത്തിൽ തന്നെ ഇതിന്റെ ചെലവുകൾ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഗവൺമെന്റ് കൊടുത്തിരുന്നു. അത് ഈ വർഷം നിർത്തലാവും എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് ഒരു വർഷത്തേക്ക് കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല എങ്കിൽ ഒരു വർഷത്തിൽ $1,000 ആണ് ഒരു അസറ്റിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്, ആ സ്ഥാനത്ത് ഈ വർഷം കൂടെ $20,000 ഒറ്റ തവണയായിട്ട് ഡിപ്രീസിയേറ്റ് ചെയ്യുവാൻ ചെറുകിട ബിസിനസ്സുകാർക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമാണ് അവർ. അതായത് മോട്ടോർ വെഹിക്കിൾ വാങ്ങാം, അല്ലെങ്കിൽ ഒരു മെഷീനറി തന്റെ വർക്കിന് വേണ്ടി വാങ്ങുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവർക്ക് ഒറ്റ തവണയായിട്ട് $20,000 ഡിപ്രിസിയേഷനായിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു വർഷം കൂടെ അത് ദീർഘിപ്പിച്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഇത് ചെറുകിട ബിസിനസ്സുകാർക്കും സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ, മറിച്ച് ആദായ നികുതി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ കൂടുതൽ ക്ലെയിം ചെയ്യാൻ കഴിയില്ലേ?
അതെ 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 അതെ, ഇത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ സെൽഫ് എംപ്ലോയിഡ് ആയ അനേകർ നമ്മുടെ കൂടെ സ്വന്തം എ ബി എന്നിൽ വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇത് വളരെ പ്രയോജനപ്രദമാണ്. ചെറുകിട ബിസിനസ്സുകൾ പ്രത്യേകിച്ച് അവരുടെ ഗ്രോത്തിന് പറ്റിയ ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ മെഷീനറികൾ ഈ വർഷം വാങ്ങാൻ കഴിയും, അവർക്ക് ആ ചെലവ് പൂർണ്ണമായി ടാക്സ് ക്ലെയിം ചെയ്യാൻ കഴിയും എന്നുള്ളത് അവർക്ക് വളരെ പ്രയോജനം
തീർച്ചയായും. എന്തായാലും ഒരു ബിസിനസ്സുകളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു കമ്പനി ടാക്സ് കുറയ്ക്കുക എന്നുള്ളത്. 30% നിന്ന് കുറയ്ക്കുന്നൊരു പ്രഖ്യാപനം കഴിഞ്ഞ വർഷം സർക്കാർ നടത്തിയിരുന്നു. ഇത്തവണ അതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
ഈ ബഡ്ജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. പക്ഷേ നിലവിൽ 28.5% ടാക്സ് ആയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത്. അത് ഈ വർഷം 27% കുറയുകയാണ്. ഈ സാമ്പത്തിക വർഷം നാം കമ്പനികൾ ടാക്സ് ചെയ്യുമ്പോൾ അവർക്ക് 27% ടാക്സ് അവരുടെ ഇൻകത്തിൽ കൊടുത്താൽ മതി ചെറുകിട കമ്പനികൾക്ക്. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടുത്ത ഗഡു ഡിസ്കൗണ്ട് ഈ വർഷമാണ് ആപ്ലിക്കബിൾ ആവുന്നത്. കമ്പനി ടാക്സ് റേറ്റ് 30% നിന്ന് 25% കുറയ്ക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ട് ഓസ്ട്രേലിയയിൽ. അതിന്റെ ഭാഗമായിട്ട് ഓരോ വർഷവും ഘട്ടം ഘട്ടമായി വരുന്ന കുറവൻ പ്രകാരമാണ് ഈ വർഷത്തെ കമ്പനി ടാക്സ് റേറ്റ് 1% കൂടെ കുറയുന്നു. അത് 27% എത്തുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷം വരെ 2 മില്യൺ വരെയുള്ള ചെറിയ കമ്പനികൾക്കായിരുന്നു അത് ബാധകം. എന്നാൽ ഈ വർഷം അത് 10 മില്യൺ വരെ വിറ്റുവരവുള്ള കമ്പനികൾക്ക് ബാധകമായിട്ടുണ്ട്. ഇത് കമ്പനി ഫോർമാറ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനകരമായ ഒരു ആനുകൂല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.
ഓക്കെ, ഇത് ഇപ്പോഴത്തെ ബജറ്റിലുള്ള പ്രഖ്യാപനമല്ല, മറിച്ച് കഴിഞ്ഞ ബജറ്റിലുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ച മാത്രമാണ് അല്ലേ?
അതെ അതെ, തുടർച്ച, അതിന്റെ തുടർച്ചയായിട്ട് ഇപ്രകാരം കുറച്ച് വരുന്നതാണ്.
തീർച്ചയായും. എന്തായാലും നികുതി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഇത്രയധികം കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ബൈജു മത്തായി.
ശരി, നന്ദി നന്ദി.